യെഹെസ്കേൽ പ്രവചനത്തിലെ ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് ദൈവത്തോട് മത്സരിച്ച് നിന്ന യെരുശലേമിന്റെ ശിക്ഷാവിധിയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. 20 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ യെരുശലേമിന്റെ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഒടുവിലത്തെ പ്രവചനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് രണ്ട് പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഇവരുടെ മടങ്ങിവരവിനായി ദൈവം എന്തുമാത്രം സമയവും സന്ദേശങ്ങളും കേൾക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് നൽകി എന്നോർക്കുക. അശൂര്യരുടെ കാര്യത്തിൽ മുമ്പ് ചെയ്തതുപോലെ പട്ടണത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ വന്ന അന്നുപോലും അതിനെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവത്തിന് മനസ്സായിരുന്നു. ദൈവം നെബുക്കനേസറിനെ മടക്കി അയച്ചേനേയും പട്ടണത്തെ ആക്രമിക്കാൻ അവനെ അനുവദിക്കാതിരുന്നേനേയും, എന്നാൽ ആ ജനം ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞില്ല. അവസാന നിമിഷം വരെയും ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ ദൈവം നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ മത്സരത്താൽ അവർ ശിക്ഷ ഏറ്റുവാങ്ങുക തന്നെ ചെയ്തു, മറുതെളിക്കുന്നത് മൂലം. രണ്ടാമതായി, യെരുശലേമിന്റെ ഉപരോധം നടന്ന അന്ന് തന്നെ യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ചു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, അവളെ പ്രതി നീ കരയുകയോ വിലാപം കഴിക്കുകയോ ചെയ്യരുതെന്ന്. ഇത് വിചിത്രമായിരിക്കുന്നല്ലേ. യിരെമ്യാവിൽ നിന്നും യെഹെസ്കേൽ എന്ന ഈ മനുഷ്യൻ വളരെ വ്യത്യസ്തനാണെന്ന് താങ്കൾക്കും തോന്നിയില്ലേ? അതെ, യിരെമ്യാവ് ഒരു മാതൃഹൃദയമുള്ള വ്യക്തിയായിരുന്നു. അവൻ വിലപിക്കുന്നവനായിരുന്നു. അവൻ നൽകിയ സന്ദേശം അവന്റെ ഹൃദയത്തെ തകർത്തു. അവന്റെ കരച്ചിലിൽ അവൻ കർത്താവായ യേശുക്രിസ്തുവോടും താരതമ്യപ്പെട്ടു. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, യെഹെസ്കേൽ എന്ന മനുഷ്യൻ തന്റെ ഭാഗം അഭിനയിക്കുന്ന ഒരു നടൻ എന്ന പോലെയായിരുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വിശദീകരിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ അവന്റെ ഭാഗം നന്നായി അഭിനയിച്ചു, പക്ഷേ അത് അവനെ ചലിപ്പിച്ചില്ല. ഇതിലുടനീളം അവനൊരു കടുപ്പമുള്ള വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണല്ലോ ചിലർ. ചിലർ പെട്ടെന്ന് കരയും, ചിലർ എന്തൊക്കെ വന്നാലും കരയില്ല. യെഹെസ്കേൽ വാസ്തവത്തിൽ ദൈവത്തിന് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. 20-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ മുൻകാല പാപങ്ങളിൽ മേലുള്ള ഒരു തിരിഞ്ഞുനോട്ടം നാം കാണുന്നു. 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. ഈ മൂപ്പന്മാർ കൂടുതൽ കൂടുതൽ യെഹെസ്കേലിന്റെ നേരെ തിരിയുന്നത് നോക്കുക. 8-ും 14-ാം അധ്യായങ്ങളിൽ മൂപ്പന്മാർ അവനെ സന്ദർശിക്കുന്നതായും അവൻ അവർക്ക് യഹോവയുടെ സന്ദേശം നൽകുന്നതായും നാം കാണുന്നുണ്ട്. ആ ജാതിക്ക് വേണ്ടി ദൈവത്തിന്റെ പുതിയ വാക്ക് വല്ലതുമുണ്ടോ എന്നറിയാനാണ് അവർ ഇപ്പോൾ വീണ്ടും അവന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ഏകദേശം BC 590 ഈ സന്ദർശനം. ഇതിനുശേഷം അധികം താമസിയാതെ, അതായത് BC 588 മുതൽ 586 വരെയുള്ള കാലയളവിൽ യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെട്ടു. ഈ കാലക്കണക്കുകൾ തികച്ചും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. 20-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, എന്തെന്നാൽ മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ? നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഞാൻ ഉത്തരം അരുളുകയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം. ഈ മനുഷ്യർ വന്നിരിക്കുന്നത് എന്തിനാണെന്നോ, ദൈവത്തെ കുറ്റം പറയാനും പരാതി പറയാനും അത്രേ. അവരെ ന്യായം വിധിക്കുന്നത് യെരുശലേമിനെ നശിപ്പിക്കുന്നതും ശരിയായ കാര്യമല്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവർക്ക് നൽകുവാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ഇനിയും ഒന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നത്രേ ദൈവം പറയുന്നത്. എന്നിരുന്നാലും അതിന്റെ കാരണങ്ങളിലേക്ക് പിന്നെയും അവരുടെ ശ്രദ്ധ ആകർഷിക്കണമെന്ന് ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു. 20-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, യാക്കോബ് ഗ്രഹത്തിന്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു, മിസ്രയീം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളി ചെയ്തു. അവരെ മിസ്രയീമിൽ നിന്നും താൻ വിളിച്ച ആ ആരംഭ സമയത്തേക്ക് ദൈവം പോകുകയാണ്. അടിമത്തത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കിയതും മരുഭൂമിയിൽ അവരെ നടത്തിയതുമെല്ലാം താൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും 13-ാം വാക്യം, ഇസ്രായേൽ ഗ്രഹമേ, മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ച് അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എന്റെ വിധികളെ ധിക്കരിച്ച് അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും എന്റെ ശബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളിച്ചെയ്തു. മരുഭൂമി യാത്രയിൽ വെച്ച് ആ തലമുറ ദൈവത്തോട് മത്സരിച്ചു. അതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ സംഹരിച്ചു കളഞ്ഞു. 21-ഉം 22-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, എന്നാൽ മക്കളും എന്നോട് മത്സരിച്ചു. അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ചില്ല, എന്റെ വിധികളെ പ്രമാണിച്ച് നടന്നതുമില്ല. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവർ എന്റെ ശബത്തുകളെ അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എന്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തു. എങ്കിലും ഞാൻ എന്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുൻപാകെ എന്റെ നാമം അശുദ്ധമാകാതെ ഇരിക്കേണ്ടതിന് അത് നിമിത്തം നിവർത്തിക്കുകയും ചെയ്തു. നോക്കുക, ആ തലമുറയും ദൈവത്തോട് മത്സരികളായിരുന്നു. അടുത്ത തലമുറയും ദൈവത്തോട് മത്സരിക്കുന്നതായി നാം കാണുന്നു. 26-ാം വാക്യം, ഞാൻ യഹോവ എന്ന് അവർ അറിയുവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്ത വഴിപാടുകളാൽ അശുദ്ധമാക്കി. തിരുവചനത്തിലെ വിചിത്രമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് സംബന്ധിച്ച് വേദവ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായഗതികളാണ് ഉള്ളത്. എന്നാൽ ഞാൻ കരുതുന്നത് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറയുന്ന അതേ ചിന്ത തന്നെയാണ് ഇവിടെയും ഉള്ളതെന്നത്രേ. 2 കൊരിന്ത്യർ 2:15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ എന്ന് അപ്പോസ്തലൻ പറയുന്നു. ദൈവം തന്റെ വചനം ഈ ജനത്തിന് നൽകിയപ്പോൾ അവർ അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അവരുടെ സ്വന്തം വഴികളിലൂടെ പോകാൻ ദൈവം അവരെ അനുവദിച്ചു. അങ്ങനെ അവർക്ക് നന്മയായിരുന്ന അതേ നിയമം അവർക്ക് കൊള്ളരുതാത്തതായി തീർന്നു. കാരണം അത് അവരെ കുറ്റം വിധിക്കുകയും ശിക്ഷിക്കുവാൻ കാരണമായി തീരുകയും ചെയ്തു. സുവിശേഷത്തെ സംബന്ധിച്ചും ഇത് ഇന്ന് സത്യമായിരിക്കുന്നു. താങ്കൾ സുവിശേഷം കേൾക്കുകയും എന്നാൽ അത് തള്ളിക്കളയുകയും ചെയ്യുന്നുവെങ്കിൽ വാസ്തവത്തിൽ അതൊരിക്കലും കേൾക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനൊരു അവസരം ഉണ്ടാകാതിരുന്നിരുന്നു എങ്കിൽ എന്ന് താങ്കൾ ചിന്തിക്കേണ്ട ഒരു അവസരം വരും. കാരണം സത്യം കേൾക്കാത്തത് കൊണ്ട് രക്ഷാമാർഗത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് താങ്കൾ ഓർക്കും. ദൈവസന്നിധിയിൽ താങ്കൾക്ക് ഒഴികഴിവ് പറയാൻ കഴിയില്ല. കേട്ടിട്ടും അനുസരിക്കാത്ത വ്യക്തി തന്റെ കുറ്റത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഭയങ്കരമായ ഈ ശിക്ഷാവിധികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം ഈ ജനത്തെ തള്ളിക്കളയുകയായിരുന്നു എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ പുസ്തകത്തിൽ ഇവിടെയും അവിടെയുമായി പല ആശ്ചര്യകരങ്ങളായ വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട സമയത്ത് പ്രവചനത്തിന്റെ പ്രകാശം ജ്വലിച്ചു നിൽക്കുന്നതായി നാം കാണുന്നു. 33-ഉം 34-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ഭരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. നോക്കുക, ദൈവം അവരോട് പറയുകയാണ് താൻ അവരെ സ്വന്തം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി അന്ന് പൂർത്തിയാകും. അന്നാളിൽ ഇന്ന് അവന്റെ പ്രവൃത്തി ശരിയായതല്ല എന്ന് പറയുന്ന ആ ജാതി അവന്റെ പ്രവൃത്തി ശരിയായിട്ടുള്ളത് തന്നെ എന്ന് പ്രസ്താവിക്കും. 45-47 വാക്യങ്ങളിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണ ദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്ക. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് തീ വെക്കും, അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും ഉണക്കിയിരിക്കുന്ന സകല വൃക്ഷത്തെയും ദഹിപ്പിച്ചു കളയും. ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകുകയില്ല. തെക്കു മുതൽ വടക്ക് വരെയുള്ള മുഖങ്ങളൊക്കെയും അതിനാൽ കരിഞ്ഞുപോകും. തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാട്ടിനോട് പറയേണ്ടത്. ചില വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്ന ഇത് യഹൂദയെ സൂചിപ്പിക്കുന്നു എന്നാണ്. മറ്റു വിധത്തിലും ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും ഇത് തെക്കാണ്. ഒരിക്കൽ അത് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. എന്നാൽ ദൈവം അതിനെ ന്യായം വിധിച്ചു, അതിനെ നീക്കിക്കളയുമെന്ന് ദൈവം പറഞ്ഞു. ചരിത്രത്തിൽ അത് നിറവേറുക തന്നെ ചെയ്തു. ഇനി നാം എഹസ്കിൽ പ്രവചനം 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് 21-ാം അധ്യായം. മശിഹ വരുന്നതുവരെ ദാവീദിന്റെ വംശാവലിയിലെ ഒടുവിലത്തെ രാജാവിനെ ബാബേൽ രാജാവായ നെബുക്കനേസർ നീക്കിക്കളയുന്നതിനെ ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ. നോക്കിക്കെ, എഹെസ്കേൽ ഇത് 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നുണ്ട്. സുഹൃത്തെ, ഒന്നുകിൽ ഇത് ദൈവം പറയുന്നതാകുന്നു എന്ന് താങ്കൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ എഹെസ്കേൽ കള്ളം പറയുന്നു എന്ന് പറയണം. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരിക്കലും അവന്റെ സ്വന്തം കാഴ്ചപ്പാടുകളും അവന്റെ അഭിപ്രായങ്ങളും അല്ല എന്നാണ്. ഇത് ദൈവം അവന് നൽകിയ ദൂത് തന്നെയാണ്. അവന്റെ വികാരങ്ങൾ തന്റെ സന്ദേശത്തിൽ അധികം കയറിക്കൂടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവൻ തന്റെ വികാരങ്ങളിൽ ആഴ്ന്നു പോയെന്നും താൻ പറഞ്ഞ ഓരോ വാക്കുകളിലും അത് സ്വാധീനിച്ചു എന്നും ചിന്തിക്കുന്നത് ശരിയല്ല. അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവം അവനുള്ള നിയോഗം നൽകുമ്പോൾ പറഞ്ഞത് താങ്കൾ ഓർക്കുന്നില്ലേ? അവൻ സംസാരിക്കേണ്ടത് മത്സരികളോടാണെന്നും അവർ കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണെന്നും ദൈവം പറഞ്ഞു. മാത്രമല്ല, അവന്റെ നെറ്റിയെ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കുമെന്നും ദൈവം പറഞ്ഞിരുന്നു. 2-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. ഞാൻ വിചാരിക്കുന്നു ഈ കടുപ്പം അല്പമെങ്കിലും അവന്റെ ഹൃദയത്തിലേക്കും ഇറങ്ങിയിരിക്കാം. അങ്ങനെ അവനും യഥാർത്ഥത്തിൽ ആ ജനത്തോടൊപ്പം തന്നെ നിന്നു. അവന്റെ വികാരങ്ങൾ അവന്റെ ദൂതിൽ കണ്ടിരുന്നെങ്കിൽ അവൻ നൽകിയ ദൂതിനാൽ അവൻ ശരിക്കും തകർന്നു പോകുമായിരുന്നു. 2-ാം 3-ാം വാക്യങ്ങൾ 21-ാം അധ്യായത്തിന്റെ 2-ാം 3-ാം. മനുഷ്യപുത്ര, നിന്റെ മുഖം യെരുസലേമിന് നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും. പ്രിയ സഹോദര സഹോദരി, ഇതുവരെയും ദൈവം തന്റെ ദയ അവരുടെ മേൽ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ന്യായവിധി അനിവാര്യമായിരിക്കുന്നു. ഇനിയും അതിനെ ഒഴിവാക്കുവാൻ മറ്റ് യാതൊരു മാർഗവുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ നേരെ പുറപ്പെട്ടു. തന്റെ പട്ടണമായ യെരുസലേമിനെക്കുറിച്ച് ദൈവം ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ദൈവം പറയുകയാണ്, എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും. ഹോ, ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നല്ലേ. നീതിമാനെയും നശിപ്പിക്കുമെന്ന്. ആരാണ് ഈ നീതിമാന്മാർ? അതെ, അത് ദൈവം നീതീകരിച്ചവരല്ല. തങ്ങൾ നീതിമാന്മാരാകുന്നു എന്ന് സ്വയം പറയുന്നവരത്ര ഈ നീതിമാന്മാർ. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നീതി ചെയ്യുവാനായി ശ്രമിക്കുന്നവർ. നമ്മുടെ ഇക്കാലത്തും ഇത്തരത്തിലുള്ള നീതിമാന്മാരുണ്ടല്ലോ. അവർ സഭയുടെ അംഗങ്ങളായി അറിയപ്പെടുന്നു എങ്കിലും അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. അവർ ആചാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. അവർ വളരെ മതഭക്തരാണ്. പക്ഷേ അവർ ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനെ ഏക രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്തതിനാൽ അവർക്ക് ദൈവത്തിന്റെ കരുണയോ കരുതലോ ലഭിക്കയില്ല എന്നത്ര ദൈവം പറയുന്നത്. അനേകരും പാപത്തിന്റെ പുണ്ണിൽ മതത്തിന്റെ ബാൻഡേഡ് ഒട്ടിച്ച് കഴിയുകയാണ്. പ്രിയ സുഹൃത്തെ, ആ മുറിവ് താങ്കളെ അപായപ്പെടുത്തുന്നതിന് മുൻപേ മതത്തിന്റെ ആ പഴയ ബാൻഡേഡ് പൊളിച്ചെറിഞ്ഞ് ആ വ്രണത്തിന് ദൈവവചനത്തിന്റെ ചികിത്സ ചെയ്യൂ. പാപത്തിന്റെ വ്രണം ക്യാൻസർ പോലെയാണ്. അതിന്റെ പുറത്ത് ഒരു ബാൻഡേഡ് ചുറ്റിയാൽ അത് സുഖപ്പെടില്ല സുഹൃത്തെ. മതഭക്തനായതുകൊണ്ട് താങ്കൾക്ക് പാപത്തിന്റെ വ്രണത്തെ സുഖപ്പെടുത്താനാവില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയുമെന്ന്. മതകർമ്മങ്ങൾ ചെയ്ത് നീതിമാനായി തീരാമെന്ന് ചിന്തിക്കുന്നവരോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. 4-ാം വാക്യം, ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളവാൻ പോകുന്നതുകൊണ്ട് തെക്ക് മുതൽ വടക്ക് വരെ സകല ജഡത്തിനും വിരോധമായി എന്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും. നോക്കുക, ദൈവം തന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി തെക്ക് മുതൽ വടക്ക് വരെയുള്ള സകലർക്ക് നേരെയും തിരിയാൻ പോകുന്നു. 5-ാം വാക്യം, യഹോവയായ ഞാൻ എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡവും അറിയും. അത് ഇനി മടങ്ങിപ്പോരുകയില്ല. ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. തന്റെ വാൾ മടങ്ങിപ്പോരുകയില്ലെന്ന് ദൈവം പറയുന്നു. ഇവിടെ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ എഹെസ്കേലിനോട് പറയുന്നത് ശ്രദ്ധിക്കുക. 6ഉം 7ഉം വാക്യങ്ങളിൽ, നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടികെ നെടുവീർപ്പിടുക, അവർ കാൺകെ കഠിനമായി നെടുവീർപ്പിടുക. എന്തിന് നെടുവീർപ്പിടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത് ഒരു വർത്തമാന നിമിത്തം തന്നെ. അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞുപോകും, ഏത് മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ എഹെസ്കേലിൻ്റെ വികാരം ഇതിലുണ്ടോ എന്ന് പറയാൻ ഞാൻ തുനിയുന്നില്ല. അവൻ കഠിനമായി നെടുവീർപ്പിടുകയാണ്. എന്നാൽ ഇത് അവൻ സ്വാഭാവികമായി ചെയ്യുന്നതല്ല, ദൈവം പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് അവൻ ഇവിടെ അങ്ങനെ അഭിനയിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. എന്നിരുന്നാലും അവൻ ദൈവത്തിൻ്റെ ഹൃദയം ഇതിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ ദൃഷ്ടാന്തം കാണിക്കുന്നതിൽ ജനങ്ങൾ എഹെസ്കേലിനോട് എതിർപ്പ് കാണിച്ചോ? 20ാം അധ്യായത്തിൻ്റെ 49ാം വാക്യത്തിൽ എഹെസ്കേൽ പറയുന്നത് ശ്രദ്ധിക്കൂ. അയ്യോ യഹോവയായ കർത്താവേ, ഇവൻ മറപൊരുൾ അല്ല പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സന്ദേശം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നത്രേ അവർ പറഞ്ഞത്. വാസ്തവത്തിൽ അത് കിട്ടുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ മോശമായി തീരാൻ പോകുന്നു എന്ന് കേൾക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപമകളും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതെന്ന് നിഗൂഢമെന്നൊക്കെ തോന്നാറില്ലേ? പക്ഷേ അത് ഗ്രഹിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ബുദ്ധിമുട്ടുള്ളതല്ല. എഹെസ്കേൽ പറയുന്നത് എന്താകുന്നു എന്ന് അവൻ്റെ കാലത്തെ മത നേതാക്കന്മാർക്കറിയാമായിരുന്നു. അവനെ അവർ വെറുത്തതിൽ നിന്നും അത് വ്യക്തമാകുന്നില്ലേ? ഈ മത നേതാക്കൾക്കെതിരെയാണ് കർത്താവിൻ്റെ ന്യായവിധിയുടെ വാക്കുകൾ എന്ന് അവർ തീർച്ചയായും അറിഞ്ഞിരുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു വാൾ അത് മൂർച്ചകൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക. കുല നടത്തുവാൻ അതിന് മൂർച്ചകൂട്ടിയിരിക്കുന്നു, മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ? അതെന്റെ മകന്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു. ഇവിടെ എന്റെ സുഹൃത്തെ, യെരുശലേം പട്ടണത്തെ ദൈവം ന്യായം വിധിക്കാൻ പോകുകയാണ്. ഇതെത്ര ഭയങ്കരമായിരിക്കുന്നു എന്ന് നോക്കുക. യെരുശലേം പട്ടണത്തെക്കുറിച്ച് എത്രയും അധികം താല്പര്യമുള്ള ദൈവത്തിൻ്റെ മുഖത്ത് നിന്നുള്ള ഈ വാക്കുകൾ എത്രയോ ഭീതികരവും ഞെട്ടിപ്പിക്കുന്നതുമായിരിക്കുന്നു. അതെ, ആ പട്ടണത്തിന്മേലുള്ള ന്യായവിധിക്ക് ഇപ്പോൾ ഒഴികഴിവില്ലാതായിരിക്കുന്നു. താൻ ആ പട്ടണത്തെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അതിനെ നോക്കി കരഞ്ഞു ശ്രദ്ധിക്കുക. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 23ാം അധ്യായത്തിന് 37-38 ഞാൻ വായിച്ചത്. ഈ ന്യായവിധി എത്ര ഭയങ്കരമായിരുന്നു എന്നറിയാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 70 തീത്തോസ് വന്ന് ആ പട്ടണത്തെ നശിപ്പിച്ചതിന്റെ ചരിത്രം വായിച്ചാൽ മതി. എഹെസ്കേലിന്റെ കാലത്ത് നെബുക്കദ്നേസർ അതിനോട് ചെയ്തതിന് തുല്യമായി തന്നെ അത് നശിപ്പിക്കപ്പെടുകയായിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം ദൈവം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരു വിധത്തിലും ഇതൊരു പുതിയ സന്ദേശമല്ല. യെശയ്യാവിന്റെ പുസ്തകത്തിൽ യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും, യഹോവയുടെ നിഹിതന്മാർ വളരെ ആയിരിക്കും എന്ന് നാം കാണുന്നുണ്ട്. യെശയ്യാപ്രവചനം 66:16. യെശയ്യാവ് 24:17 പിന്നെയും നാം കാണുന്നത് ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു എന്നത്രേ. ന്യായവിധി വരുന്നു, അതുകൊണ്ട് എഹെസ്കേൽ നെടുവീർപ്പിടേണ്ടിയിരിക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യൻ നിർജീവന്മാരാകും എന്ന്. എഹെസ്കേൽ നെടുവീർപ്പിട്ട് കരയണമായിരുന്നു, കാരണം ദൈവം ഇപ്പോൾ ന്യായവിധിയുടെ വാൾ പുറത്തെടുത്തിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഇക്കാലത്ത് ന്യായവിധി ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു. എഹെസ്കേലിന്റെ കാലത്ത് ഇതൊരു ജനപ്രീതി ആർജിച്ച, അതായത് പലരും ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശമായിരുന്നില്ല. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അതെ, ന്യായവിധിയെക്കുറിച്ചുള്ള ദൂത് കേൾക്കാൻ പലർക്കും ഇഷ്ടമില്ല. തങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാത്ത, തങ്ങൾ സൗകര്യപ്രദം എന്ന് ചിന്തിക്കുന്ന വ്യർത്ഥമായ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകളെ നല്ലതെന്ന് പറയുന്ന ദൂത് കേൾക്കാനാണ് അനേകരും ഇന്നും ഇഷ്ടപ്പെടുന്നത്. ഇത് അപകടകരമായ ഒരു പോക്കാണ് സുഹൃത്തെ. ദൈവം താങ്കളെ നോക്കുമ്പോൾ, ദൈവപ്രീതിക്കായി താങ്കൾ ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കുമ്പോൾ, എങ്ങനെ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നറിയണമെങ്കിൽ താങ്കൾ ദൈവവചനം പഠിച്ചേ മതിയാകും, ദൈവത്തിൻ്റെ ആലോചനകൾ അനുസരിച്ചേ മതിയാകും. സുരക്ഷിതമായ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ മാർഗം അത് മാത്രമാണ് സുഹൃത്തെ. ഇനിയും 12-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. മനുഷ്യപുത്രൻ നിലവിളിച്ച് മുറയിടുക, അതെന്റെ ജനത്തിന്മേലും ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എന്റെ ജനത്തോടുകൂടെ വാളിന് ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു, ആകയാൽ നീ തുടയിൽ അടിക്ക. ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ് നിലവിളിച്ച് മുറയിടുക എന്ന്. കാരണം യഹോവയുടെ വാൾ ഇസ്രായേലിലെ ജനത്തിന്മേലും അതിൻ്റെ പ്രഭുക്കന്മാരുടെ മേലും വരാൻ പോകുന്നു. ഇസ്രായേൽ ദൈവത്തിന് പ്രയോജനമില്ലാത്തതായിരിക്കുന്നു. ചൂളയിൽ ലോഹങ്ങൾ ഉരുകുമ്പോൾ ഒടുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന കീടം പോലെ അത് ദൈവത്തിന് ഉപയോഗമില്ലാത്തതായിരിക്കുന്നു. പാപത്തിൻ്റെ ക്യാൻസർ ബാധിച്ച് ജീർണിച്ച ശരീരം പോലെയായിരിക്കുന്നു ഇസ്രായേൽ. നിർജീവമായതിനെ മുറിച്ചു മാറ്റി ജീവന്റെ തുടിപ്പ് നിലനിർത്താനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എത്രേ തന്റെ ന്യായവിധി. തന്നിൽ ആശ്രയം വെക്കുന്ന, തന്റെ ഇഷ്ടം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ചെറിയ ശേഷിപ്പിനെ ഈ ന്യായവിധിക്കിടയിലും ദൈവം സൂക്ഷിക്കുന്നുണ്ടത് എന്നത് ആശ്ചര്യകരമായിരിക്കണം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചും തനിക്കായി വേർതിരിച്ച ജനത്തെക്കുറിച്ചും ദൈവം ആഗ്രഹിച്ചതെന്തോ അതിനെ ഇസ്രായേൽ ഗണ്യമാക്കിയില്ല. അവർ അവന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അവഗണിച്ചു കളഞ്ഞു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ വിശുദ്ധ മന്ദിരത്തെ വിഗ്രഹങ്ങളെ കൊണ്ട് അവർ നിറച്ചു. അന്യ ആരാധനയാൽ അവർ ദൈവത്തെ കോപിപ്പിച്ചു. അതെ, അതുകൊണ്ട് അവൻ അവരെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുവാൻ ഏൽപ്പിച്ചു. പ്രിയ സഹോദര സഹോദരി, ആത്മാവാകുന്ന ദൈവം ഇന്ന് തൻ്റെ മന്ദിരമാക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കളെ തന്നെയാണ്, താങ്കളുടെ ശരീരത്തെ, താങ്കളുടെ ഹൃദയത്തെ. അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് താങ്കളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവവും, പുകവലിയാകട്ടെ, മദ്യപാനമായിക്കോട്ടെ, ദുർമാർഗമായിക്കൊള്ളട്ടെ, താങ്കളുടെ ജീവിതത്തിൽ അത് തുടരുകയാണോ? പ്രിയ ദൈവത്തിലെ, താങ്കളെ തന്നെ നശിപ്പിക്കുന്ന പക, പിണക്കം, അസൂയ മുതലായ അഴുക്കുകളെ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണോ? യേശുവിൻ്റെ രക്തത്താൽ ഉള്ള ശുദ്ധീകരണത്തിനായി താങ്കളെ തന്നെ സമർപ്പിച്ചാലും